ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വൈകുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടവുമായി യു ഡി എഫ്. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 457 യു ഡി എഫ് മുന്നേറ്റം. എൽ ഡി എഫ് 374 പഞ്ചായത്തുകളിലും മുന്നേറുന്നു. എൻ ഡി എ 26 പഞ്ചായത്തുകളിലും മുന്നിട്ട് നിൽക്കുന്നു. കോർപ്പറേഷനുകളിൽ പിടിച്ചെടുത്ത് യു ഡി എഫ്. 6-ൽ 4 യു ഡി എഫ് ആധിപത്യം. തിരുവനന്തപുരത്ത് എൻ ഡി എ. 2001 പാർലമെന്റ് ഭീകരാക്രമണത്തിനിടെ ജീവൻ ബലിയർപ്പിച്ച സുരക്ഷാ സേനാംഗങ്ങൾക്ക് രാഷ്ട്രം ആദരാഞ്ജലി അർപ്പിച്ചു. 30th കേരള രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2nd സീസൺ സെമിഫൈനൽ മത്സരങ്ങൾ നാളെ തുടങ്ങും. വാർത്തകൾ വിശദമായി. തദ്ദേശ പൊതു തിരഞ്ഞെടുപ്പിൽ നേട്ടവുമായി യു ഡി എഫ്. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 457 യു ഡി എഫ് ആണ് മുന്നേറുന്നത്. എൽ ഡി എഫ് 374 പഞ്ചായത്തുകളിലും മുന്നേറുന്നു. എൻ ഡി എ 26 പഞ്ചായത്തുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. കക്ഷിരഹിതരും മറ്റ് കക്ഷികളും 9 പഞ്ചായത്തുകളിൽ മുന്നേറുന്നു. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 77 യു ഡി എഫ് ലീഡ് നേടിയപ്പോൾ 67 എൽ ഡി എഫിന്റെ മുന്നേറ്റം. ജില്ലാ പഞ്ചായത്തുകളിൽ ഇരുമുന്നണികളും 7 വീതം ജില്ലകളിൽ ഒപ്പത്തിനൊപ്പമാണ്. 87 മുനിസിപ്പാലിറ്റികളിൽ യു ഡി എഫ് 54 എൽ ഡി എഫ് 29 മുന്നേറുമ്പോൾ 2 മുനിസിപ്പാലിറ്റികളിൽ എൻ ഡി എ ആണ് മുന്നിൽ. 6 കോർപ്പറേഷനുകളിൽ 4 യു ഡി എഫിനാണ് ആധിപത്യം. തിരുവനന്തപുരത്ത് എൻ ഡി എയും കോഴിക്കോട്ട് എൽ ഡി എഫുമാണ് മുന്നിൽ. കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകൾ യു ഡി എഫിനൊപ്പമാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക്. വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ.
കണ്ണൂർ കോർപ്പറേഷനിൽ ആകെയുള്ള 56 ഡിവിഷനുകളിൽ 36 വ്യക്തമായ ഭൂരിപക്ഷം നേടിക്കൊണ്ട് യു ഡി എഫ് മുന്നേറ്റം തുടരുകയാണ്. 15 ഡിവിഷനുകളിൽ എൽ ഡി എഫും 4 ഡിവിഷനുകളിൽ എൻ ഡി എയും 1 ഡിവിഷനിൽ എസ് ഡി പി എയും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കൊക്കേൻപാറ, പള്ളിക്കുന്ന്, തുളിച്ചേരി, ടെമ്പിൾ ഡിവിഷനുകളിലാണ് എൻ ഡി എ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അറയ്ക്കൽ ഡിവിഷനിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയും മുന്നേറുകയാണ്. ആകെയുള്ള 71 ഗ്രാമപഞ്ചായത്തുകളിൽ 47 എൽ ഡി എഫും 21 യു ഡി എഫും മുന്നേറ്റം തുടരുകയാണ്. ആകെയുള്ള 11 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ 8 എൽ ഡി എഫും 3 യു ഡി എഫും മുന്നേറുകയാണ്. 8 നഗരസഭകളിൽ 4 എൽ ഡി എഫും 3 യു ഡി എഫും മുന്നേറുന്നു. 1 നഗരസഭ ബലാബലത്തിലാണുള്ളത്.
കോഴിക്കോട് കോർപ്പറേഷനിൽ എൽ ഡി എഫിനാണ് മുന്നേറ്റം. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി നസീർ ബാബു.
കോഴിക്കോട് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുകയാണ്. 30 സീറ്റുമായാണ് എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നത്. 22 സീറ്റുമായി യു ഡി എഫ് ആണ് 2nd സ്ഥാനത്ത്. എൻ ഡി എ നില മെച്ചപ്പെടുത്തി 13 സീറ്റുകളാണ് ഉള്ളത്. കോർപ്പറേഷനിലെ പല വാർഡുകളിലും അട്ടിമറി വിജയങ്ങൾ നടന്നിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് ആണ് മെൽക്കൈ, മുനിസിപ്പാലിറ്റികൾ യു ഡി എഫിനാണ്.
തൃശൂരിൽ മികച്ച മുന്നേറ്റം നേടിയ യു ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം തുടങ്ങി. വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ്.
തൃശൂരിലെ ജനം ആർക്കൊപ്പം വിധിയെഴുതി എന്നുള്ളത് ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞു. യു ഡി എഫിന് വൻ മുന്നേറ്റമാണ് ജില്ലയിൽ പ്രകടമാകുന്നത്. അപ്രതീക്ഷിത വിജയം തന്നെയാണ് ഇത്തവണ നേടിയിരിക്കുന്നത്. 2020 പോരാട്ടത്തിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ തൃശൂർ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് യു ഡി എഫ്. ആദ്യ സൂചനകളിൽ തന്നെ അത് വ്യക്തമായി പ്രകടമായിരുന്നു. ബി ജെ പിയുടെ വിജയവും ചെറുതല്ല. കോർപ്പറേഷൻ ഭരണത്തിൽ നിർണായക ശക്തിയായി എൻ ഡി എ മാറുന്നതിന്റെ സൂചനകളുമാണ് ഇപ്പോൾ നൽകുന്ന ലീഡിൽ നിന്നും വ്യക്തമാകുന്നത്. അതേസമയം ശക്തമായ മത്സരം പ്രതീക്ഷിച്ച എൽ ഡി എഫിന് നിലവിൽ ലീഡ് പിന്നോക്കമായിരിക്കുകയാണ്. എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയായി കോർപ്പറേഷന്റെ ഫലം പുറത്തുവരുമ്പോൾ മനസ്സിലാക്കുന്നു. ഭരണമാറ്റത്തിന്റെ സൂചന നൽകിക്കൊണ്ട് തൃശൂരിൽ യു ഡി എഫ് ആഘോഷ പ്രകടനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു.
കാസർകോട് ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫിന് മുന്നേറ്റം. വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ.
കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ നിലവിൽ യു ഡി എഫ് ആണ് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പിൻബലത്തിലാണ് എൽ ഡി എഫ് ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുത്തത്. നിലവിൽ ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫ് 9 എൽ ഡി എഫ് 8 എന്ന നിലയിൽ ലീഡ് ചെയ്യുകയാണ്. എൻ ഡി എ മുന്നണി 1 സീറ്റിലും ലീഡ് ചെയ്യുകയാണ്. കാസർഗോഡ് നഗരസഭയിൽ 39 വാർഡുകളിൽ 24 സീറ്റും യു ഡി എഫ് വിജയിച്ചു. 12 സീറ്റിൽ എൻ ഡി എയും 1 സീറ്റിൽ എൽ ഡി എഫും 2 സീറ്റിൽ മറ്റുള്ളവരും വിജയിച്ചു. ഗ്രാമപഞ്ചായത്തുകളിൽ 12 ഗ്രാമപഞ്ചായത്തുകൾ എൽ ഡി എഫിനും യു ഡി എഫിന് 11, എൻ ഡി എ മുന്നണിക്ക് 8, മറ്റുള്ളവർക്ക് 3 എന്ന നിലയിലുമാണ് ലീഡ് നില. കാഞ്ഞങ്ങാട് നഗരസഭയിൽ എൽ ഡി എഫ് 13, യു ഡി എഫ് 11, എൻ ഡി എ മുന്നണി 4 സീറ്റിലും വിജയം നേടി.
തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് മികച്ച ജയം. വോട്ടർ പട്ടികയിലെ പേര് സംബന്ധിച്ച് പരാതി ഉയർന്നതിനു പിന്നാലെ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വമുണ്ടായിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടതിനു പിന്നാലെയാണ് വൈഷ്ണ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് തിരിച്ചെത്തിയത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി അംശു വാമദേവനെ 397 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് വൈഷ്ണയുടെ ജയം. കോഴിക്കോട് കോർപ്പറേഷൻ വോട്ടെണ്ണൽ കേന്ദ്രമായ നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിൽ സംഘർഷം. റോഡിൽ തടിച്ചുകൂടിയ പ്രവർത്തകർ കക്ഷിതിരിഞ്ഞ് ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടയിലാണ് LDF NDA പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. പ്രവർത്തകരെ പോലീസ് സംഭവസ്ഥലത്ത് നിന്ന് മാറ്റിയതിനാൽ സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ടായി. കോൺഗ്രസ് ഏറ്റവും വലിയ മുന്നേറ്റമുണ്ടാക്കിയ കാലഘട്ടത്തിൽ പോലും കിട്ടാത്ത മുന്നേറ്റമാണ് കോർപ്പറേഷനുകളിൽ ഉണ്ടായതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിലയിരുത്തി. UDFന്റെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് വിജയമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഭരണമാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF മുന്നേറ്റമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. UDFന്റേത് മികച്ച മുന്നേറ്റമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. UDFന്റെ കൂട്ടായ പ്രവർത്തന മികവാണ് തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു. ഈ വിജയം മുന്നണി പ്രതീക്ഷിച്ചതാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനങ്ങളിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മിതത്വം പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം December 18 വരെ നിലവിലുണ്ടെന്ന് കമ്മീഷൻ ഓർമ്മിപ്പിച്ചു. പൊതുനിരത്തുകളിലും കവലകളിലും ഗതാഗത തടസ്സമുണ്ടാക്കാനോ ശല്യം ചെയ്യുന്ന തരത്തിൽ ഉച്ചഭാഷിണികൾ ഉപയോഗിക്കാനോ പാടില്ല. പടക്കങ്ങൾ നിയമാനുസൃതമായി മാത്രമേ ഉപയോഗിക്കാവൂ. ഹരിതചട്ടവും ശബ്ദനിയന്ത്രണ പരിസ്ഥിതി നിയമങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളിൽ കർശനമായി പാലിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. 2001 പാർലമെന്റ് ഭീകരാക്രമണത്തിനിടെ ജീവൻ ബലിയർപ്പിച്ച സുരക്ഷാ സേനാംഗങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യയുടെ ദേശീയ ചൈതന്യത്തെ നയിക്കുന്ന സൈനികരുടെ കർത്തവ്യബോധത്തിനും ആത്മസമർപ്പണത്തിനും ത്യാഗത്തിനും രാഷ്ട്രം അഭിവാദ്യം അർപ്പിക്കുന്നതായി രാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. രക്തസാക്ഷികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും രാജ്യം എന്നെന്നും കടപ്പെട്ടിരിക്കുന്നുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു. എല്ലാ ഭീകരതയ്ക്കെതിരെയും പോരാടാൻ ഇന്ത്യയ്ക്ക് ദൃഢനിശ്ചയമുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, ജിതേന്ദ്രസിംഗ്, കിരൺ റിജിജു, അർജുൻ റാം മെഗ്വാൾ എന്നിവർ പാർലമെന്റ് മന്ദിരത്തിലെ സ്മൃതി മണ്ഡപത്തിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവരും രക്തസാക്ഷികൾക്ക് ആദരമർപ്പിച്ചു. 2001 December 13 ഇന്ത്യയെ ഞെട്ടിച്ച പാർലമെന്റ് ആക്രമണമുണ്ടായത്. ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ആക്രമണത്തിൽ 6 സുരക്ഷാ സേനാംഗങ്ങൾക്കും പൂന്തോട്ട ജീവനക്കാരനുമാണ് ജീവൻ നഷ്ടമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ജോർദാനും എത്യോപ്യയും സന്ദർശിക്കും. ജോർദാൻ രാജാവ് അബ്ദുള്ള 2 അൽ ഹുസൈന്റെ ക്ഷണപ്രകാരമാണ് 2 ജോർദാൻ സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി ഡോ നീന മൽഹോത്ര പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 75 വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പര്യടനത്തിന്റെ 2 ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് എത്യോപ്യൻ സന്ദർശനം. ഇന്ത്യയിൽ തന്നെ യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിക്ക് ഗവൺമെന്റ് തുടക്കം കുറിച്ചതായി സിവിൽ വ്യോമയാന മന്ത്രി K. രാംമോഹൻ നായിഡു ലോക്സഭയെ അറിയിച്ചു. റഷ്യൻ വിമാനക്കമ്പനി സുഖോയ് SJ-100 ചേർന്ന് വിമാനങ്ങൾ നിർമ്മിക്കുന്നതിന്റെ സാധ്യത ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് പരിശോധിച്ചു വരികയാണ്. വ്യോമയാന മേഖലയിലെ വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന വിമാനങ്ങൾ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. അസാധാരണ സാഹചര്യങ്ങളിൽ വിമാന നിരക്ക് ക്രമീകരിക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ടെന്നും അതിന്റെ ഭാഗമായാണ് അടുത്തിടെ ഉണ്ടായ ഇൻഡിഗോ പ്രതിസന്ധിയിൽ ടിക്കറ്റ് നിരക്ക് വർധന നിയന്ത്രിച്ചതെന്നും നായിഡു പറഞ്ഞു. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ താരിഫ് ഷീറ്റും പ്രദർശിപ്പിക്കണമെന്ന് വിമാനക്കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരക്ക് വർധനയിലേക്ക് നയിക്കുന്ന വിമാന ഇന്ധനത്തിന്റെ നികുതി നിരക്ക് കുറയ്ക്കാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിലേക്ക് 491 യുവ ഓഫീസർമാരെ കൂടി ഉൾപ്പെടുത്തി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലായിരുന്നു കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ്. പരിശീലനം പൂർത്തിയാക്കിയ 525 കേഡറ്റുകളിൽ 34 പേർ സൌഹൃദ രാജ്യങ്ങളിലെ പഠിതാക്കളായിരുന്നു. കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പരേഡ് പരിശോധിച്ചു. ഹിമാചൽ പ്രദേശിലെ BJP ആസ്ഥാന മന്ദിരത്തിന് പാർട്ടി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ ഇന്ന് തറക്കല്ലിടും. ഷിംലയിലെ പീറ്റർ ഹോഫ് സമുച്ചയത്തിലാണ് തറക്കല്ലിടൽ ചടങ്ങ്. പുതിയ ലേബർ കോഡ് വ്യക്തവും സ്ഥിരതയും ഭാവിയിലെ ആവശ്യങ്ങൾക്കനുസൃതമായ നിയമചട്ടക്കൂട് സൃഷ്ടിക്കാനും രൂപകൽപ്പന ചെയ്തതാണെന്ന് തൊഴിൽ മന്ത്രാലയത്തിലെ മുതിർന്ന ഉപദേഷ്ടാവ് അലോക് ചന്ദ്ര അഭിപ്രായപ്പെട്ടു. ന്യൂഡൽഹിയിൽ ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ ഓഫ് എംപ്ലോയീസിന്റെ വാർഷിക കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ലേബർ കോഡുകൾ ജനങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്കും തൊഴിലാളി ക്ഷേമവും സന്തുലിതമാക്കുമെന്നും അലോക് ചന്ദ്ര പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നലെ വൈകിട്ട് 6 വരെ ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 2,76,86,445 കവിഞ്ഞെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രതൻ യു കേൽക്കർ അറിയിച്ചു. വിതരണം ചെയ്ത ഫോമുകളുടെ 99.41% വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ഫോമുകളുടെ എണ്ണം 24,54,000 അദ്ദേഹം പറഞ്ഞു. ഫോമുകൾ മടക്കി നൽകാത്തവർ എത്രയും വേഗം അവ പൂരിപ്പിച്ച് ബിഎൽഒമാരെ ഏൽപ്പിക്കണമെന്നും ഡോക്ടർ കേൽക്കർ അഭ്യർത്ഥിച്ചു. കേരളമടക്കം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പുരോഗമിക്കുന്ന 8 സംസ്ഥാനങ്ങളിൽ നിരീക്ഷിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്പെഷ്യൽ റോൾ ഒബ്സർവർമാരെ നിയമിച്ചു. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുവരെ ഇവരുടെ സാന്നിധ്യം സംസ്ഥാനങ്ങളിൽ തുടരും. ഛത്തീസ്ഗഡിൽ ബസ്തർ ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ബസ്തർ ജില്ലാ ആസ്ഥാനമായ ജഗ്ദൽപൂരിൽ ഉച്ചകഴിഞ്ഞാണ് സമാപന ചടങ്ങ്. ഒരുകാലത്ത് നക്സൽ ആസ്ഥാനമായിരുന്ന ബസ്തർ ഇപ്പോൾ അതിൽ നിന്ന് മുക്തമായിക്കൊണ്ടിരിക്കുകയാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മേഖലയിലെ യുവാക്കളുടെ കഴിവുകൾ വളർത്താനും പ്രദർശിപ്പിക്കാനും വേദിയാണ് ബസ്തർ ഒളിമ്പിക്സെന്നും അമിത്ഷാ പറഞ്ഞു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2-ാം സീസൺ സെമിഫൈനൽ മത്സരങ്ങൾ നാളെ തുടങ്ങും. നിലവിൽ ചാമ്പ്യൻമാരായ കാലിക്കറ്റ് FCയും കണ്ണൂർ വാരിയേഴ്സും ആദ്യ സെമിയിൽ കോഴിക്കോട്ട് ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 EMS സ്റ്റേഡിയത്തിലാണ് മത്സരം. 2-ാം സെമിയിൽ മറ്റന്നാൾ മലപ്പുറം FC തൃശൂർ മാജിക് FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. കേരളത്തിന്റെ 30-ാമത് രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഇന്നലെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം ആൻമേരി ജാസിർ സംവിധാനം ചെയ്ത പലസ്തീൻ 36 എന്ന ചിത്രം നിശാഗന്ധിയിൽ പ്രദർശിപ്പിച്ചു. മേളയുടെ 2-ാം ദിനമായ ഇന്ന് 72 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ഹോമേജ് വിഭാഗത്തിൽ MT വാസുദേവൻ നായരുടെ നിർമാല്യവും ഇറ്റാലിയൻ സംവിധായകൻ ഫെഡറിക്കോ ഫെല്ലിമിനിയുടെ ഓസ്കാർ ചിത്രം 8½ സ്വീഡിഷ് സംവിധായകൻ താരിഖ് സലേഖിന്റെ ഈഗിൾ ഓഫ് ദി റിപ്പബ്ലിക് എന്നിവ ഇവയിൽ ഉൾപ്പെടുന്നു. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ഫുൾ പ്ലേറ്റ്, ബ്ലാക്ക് റാബിറ്റ്സ് വൈറ്റ് റാബിറ്റ്സ്, ഈഫ് ഓൺ എ വിൻഡേഴ്സ് നൈറ്റ്, ദി ഹീഡ്ര, ബിഫോർ ദി ബോഡി എന്നീ ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ട്. ലക്ഷദ്വീപിൽ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന നിക്ഷേപക സംഗമം ആരംഭിച്ചു. ബംഗാരം ദ്വീപിലെ സംഗമത്തിൽ രാജ്യത്തെ 35-ലേറെ പ്രമുഖർ നിക്ഷേപത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടവുമായി UDF. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 457 UDF മുന്നേറ്റം. LDF 374 പഞ്ചായത്തുകളിൽ മുന്നേറുന്നു. NDA 26 പഞ്ചായത്തുകളിലും മുന്നിട്ട് നിൽക്കുന്നു. കോർപ്പറേഷനുകൾ പിടിച്ചെടുത്ത് UDF. 6-ൽ 4 UDFന് ആധിപത്യം. തിരുവനന്തപുരത്ത് NDA. 2001 പാർലമെന്റ് ഭീകരാക്രമണത്തിനിടെ ജീവൻ ബലിയർപ്പിച്ച സുരക്ഷാസേനാംഗങ്ങൾക്ക് രാഷ്ട്രം ആദരാഞ്ജലി അർപ്പിച്ചു. 30-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2-ാം സീസൺ സെമിഫൈനൽ മത്സരങ്ങൾ നാളെ തുടങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @IRNews_Calicut എന്ന X ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.